Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. നീതിയുടെ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ പ്രക്ഷേപണങ്ങളിൽ ശ്രവിച്ചത്. അവയെ ശാപസങ്കീർത്തനങ്ങളെന്ന്, നീതിയുടെ സങ്കീർത്തനങ്ങളെ ശാപസങ്കീർത്തനങ്ങളെന്നും വിളിക്കുന്നതായി നാം കണ്ടു. കാരണം നീതിക്കായി കേഴുന്ന മനുഷ്യൻ ശത്രുക്കളുടെ മേൽ ശാപവർഷങ്ങൾ നടത്തുന്നു. തൻ്റെ ശത്രുക്കളെ ദൈവം ശിക്ഷിക്കും നശിപ്പിക്കും എന്നെല്ലാം ധ്വനിക്കുന്ന പ്രയോഗങ്ങൾ ഇവയിൽ ഉള്ളതുകൊണ്ടാണ് ഇവയെ ശാപസങ്കീർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്തുതന്നെ ആയിരുന്നാലും അടിസ്ഥാനപരമായി ദൈവത്തിലുള്ള ആശ്രയം അല്ലെങ്കിൽ ശരണമാണ് ഈ നീതിയുടെ സങ്കീർത്തനങ്ങളുടെ പദങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുന്നത്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തോട് യാചിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും അവിടുന്ന് ശരണപ്പെടുകയും ചെയ്യുന്ന സങ്കീർത്തകൻ നീതിയുടെ അല്ലെങ്കിൽ ശാപസങ്കീർത്തനങ്ങളിൽ ചെയ്യുന്നത് അവിടെ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ശാപശൈലിയിൽ ഒരു പ്രവാചക ശബ്ദം അല്ലെങ്കിൽ പ്രവാചക ധ്വനി ഒളിഞ്ഞു കിടപ്പുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് ശത്രുക്കളെയും ദുഷ്ടന്മാരെയും ദൈവത്തിൻ്റെ തന്നെ ശത്രുക്കളായിട്ടാണ് സങ്കീർത്തകൻ കാണുന്നത്. മറ്റൊന്ന്, ഈ സങ്കീർത്തകൻ അല്ലെങ്കിൽ ശാപവർഷം നടത്തുന്ന മനുഷ്യൻ നീതിമാന്റെ പ്രതിനിധിയും ദൈവത്തിൻ്റെ ദാസനുമായിട്ടാണ് സ്വയം മനസ്സിലാക്കുന്നതും സ്വയം ചിത്രീകരിക്കുന്നതും എന്നുകൂടെ നാം ഗ്രഹിക്കണം. ഇന്ന് പഠന സഹായിയായിട്ട് അല്ലെങ്കിൽ മാതൃകയായിട്ട് നാം ഉപയോഗിക്കുന്നത് 42-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഗാനാവിഷ്കാരമാണ്. ബിനോയ് ചാക്കോ ആലപിച്ചിരിക്കുന്ന ഗീതം. ഗാനാവിഷ്കാരം ചെയ്തിരിക്കുന്നത് ഷാജി തോമസ് ആണ്. ഭീതതനായ സങ്കീർത്തകൻ കർത്താവിൽ ശരണപ്പെടുന്നു, കർത്താവിൽ ആശ്രയം തേടുന്നു.
കരുണാമയനാം കർത്താവെന്നുടെ തണലും തുണയും പരിചയുമേ, ആശ്രയമരുളും ഗിരിനിരയും ആകുലമകലും തിരുദയയിൽ നീയാണൻ ദൈവം. കരുണാമയനാം കർത്താവെന്നുടെ തണലും തുണയും പരിചയുമേ, ആശ്രയമരുളും ഗിരിനിരയിൽ ആകുലമകലും തിരുദയയും നീയാണൻ ദൈവം. ഉന്നതനാ യാഹേ നിൻ സന്നിധി എന്ന ഭയം, ഉന്നതനാ യാഹേ നിൻ സന്നിധി എന്ന ഭയം.
ശാപശൈലിയിലുള്ള സങ്കീർത്തനങ്ങളുടെ അല്ലെങ്കിൽ നീതിയുടെ സങ്കീർത്തനങ്ങളുടെ മറ്റൊരു ലക്ഷ്യം ദുഷ്ടൻ മനസ്സു തിരിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കണമെന്നതാണ്. ഇവയിൽ ശത്രുക്കളെപ്പറ്റി വ്യക്തിപരമായ പരാമർശങ്ങൾ ഒട്ടും തന്നെ ഇല്ല എന്നതും നാം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് ശാപസങ്കീർത്തനങ്ങൾ ദുഷ്ടന്മാർക്കെതിരായ സങ്കീർത്തനം എന്നതിനേക്കാൾ ദുഷ്ടതരമായ അല്ലെങ്കിൽ ദുഷ്ടത നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള സങ്കീർത്തനങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവയെ വ്യക്തിക്കെതിരായ ശാപം എന്നതിനേക്കാൾ തിന്മയ്ക്കെതിരായ ശാപമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ശത്രുക്കളുടെ ദുഷ്ടത വ്യക്തിയുടെ പ്രതികരണത്തിന് അതീതമാണ്, നമ്മുടെ പ്രതികരണ ശക്തിക്ക് അതീതമാണ് ഈ മനുഷ്യൻ്റെ ദുഷ്ടത അല്ലെങ്കിൽ തിന്മ. സങ്കീർത്തകന് ഇത്ര വലിയ ദുഷ്ടതയുടെ മുന്നിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമാണ് തോന്നുന്നത് സാധിക്കുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ തീവ്രമായ വാക്കുകൾ കടന്നുകൂടുന്നത് സ്വാഭാവികമാണെന്ന് നാം മനസ്സിലാക്കണം. പിന്നെ ശത്രുക്കളെ പരാമർശിച്ചുകൊണ്ട് സങ്കീർത്തകൻ സിംഹം, നായ, വേട്ടക്കാരൻ, നുണയൻ തുടങ്ങിയ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നാം ആശ്ചര്യപ്പെടേണ്ടതില്ല. കുറെ അധിക്ഷേപവും ശകാരവശവും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതും സത്യമാണ്. ഇസ്രായേലിന്റെ അനുഭവങ്ങൾ അനുദിന ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നതായതുകൊണ്ട് ദൈവം ഈ ലോകത്തിൽ വെച്ച് നീതിമാന് പ്രതിസമ്മാനവും ദുഷ്ടന് ശിക്ഷയും നൽകണമെന്ന ആശയം സങ്കീർത്തനത്തിന്റെ പദങ്ങളിൽ ശക്തമായി പ്രതിധ്വനിക്കുന്നു. ഇങ്ങനെ നീതിക്ക് വേണ്ടിയുള്ള തീവ്രമായ അപേക്ഷയാണ് ശാപശൈലികളിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഉദാഹരണത്തിന്, പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞുപോവുകയും ചെയ്യട്ടെ, നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്, തീർച്ചയായും ഭൂമിയിൽ ന്യായം നടപ്പാക്കപ്പെടും, ദൈവമുണ്ടെന്ന് മനുഷ്യർ അറിയും. വസ്ത്രമെന്നതുപോലെ അവർ ശാപമണിഞ്ഞു, അത് ജലം പോലെ അവന്റെ ശരീരത്തിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും കിനിഞ്ഞിറങ്ങട്ടെ എന്ന്. എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എന്റെ മേൽ കുറ്റമാരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഒരു നാൾ ഉണ്ടാകും എന്നിങ്ങനെ ദുഷ്ടനെതിരായി സങ്കീർത്തകൻ ശാപവർഷം നടത്തുന്നു. ശാപശൈലികൾ അങ്ങനെ നോക്കുമ്പോൾ പ്രതികാരത്തിനു വേണ്ടിയുള്ള ആക്രോശമല്ല മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള വികാരതീവ്രമായ മനുഷ്യന്റെ നിലവിളിയാണെന്ന് മനസ്സിലാക്കുക. മാൻപേടെ ജലത്തിനായി കേഴുന്നത് പോലെയാണ് മനുഷ്യന്റെ അതിതീവ്രമായ ശരണപ്പെടൽ, ദൈവത്തിലുള്ള ശരണപ്പെടൽ എന്ന ഇന്നത്തെ മാതൃകാ സങ്കീർത്തനം ചിത്രീകരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
ഇളമാൻ പേടകൾ നീർച്ചോലകളിൽ ദാഹം തീർക്കാൻ അണയും പോൽ നിൻ തിരുസവിധം ചേരാനായി എന്നാത്മാവ് കൊതിക്കുന്നു നീയാണെൻ ദൈവം. ഇളമാൻ പേടകൾ നീർച്ചോലകളിൽ ദാഹം തീർക്കാൻ അണയും പോൽ നിൻ തിരുസവിധം ചേരാനായി എന്നാത്മാവ് കൊതിക്കുന്നു നീയാണൻ ദൈവം. ഉന്നതനാം യാഹേനിൻ സന്നിധി എന്ന ഭയം, ഉന്നതനാം യാഹേനിൻ സന്നിധി എന്ന ഭയം. കരുണാമയനാം കർത്താവെന്നുടെ തണലും തുണയും പരിചയമേ, ആശ്രയമരുളും ഗിരിനിരയിൽ ആകുലമകലും തിരുദയയിൽ നീയാണൻ ദൈവം.
ഇനി രക്ഷാകര ചരിത്രത്തിൽ ധാർമ്മികതയുടെ മാനങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള വളർച്ചയും പരിണാമവും ശാപശൈലികൾ മനസ്സിലാക്കാൻ നമ്മെ ഏറെ സഹായിക്കും. 77 ഇരട്ടി അല്ലെങ്കിൽ 770 എന്നുള്ള പ്രതികാര ശൈലിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ പ്രതികാര നിരക്കിലേക്ക് ഉള്ള വളർച്ച പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാം. നമുക്ക് ശ്രദ്ധിക്കാം. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്നും അവരെ മായിച്ചു കളയണമേ ദൈവമേ എന്ന പ്രാർത്ഥനയേക്കാൾ വളർന്നതാണ് കർത്താവേ കോപത്തോടെ എഴുന്നേൽക്കണമേ, എന്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ അങ്ങ് എഴുന്നേൽക്കണമേ എന്ന അപേക്ഷ. ഈ വളർച്ച അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് പിന്നെ പുതിയ നിയമത്തിലാണ്. പുതിയ മോശ ക്രിസ്തു നൽകിയ സ്നേഹത്തിന്റെ നിയമത്തിലാണ്, ശത്രു സ്നേഹത്തിന്റെ നിയമത്തിലാണെന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ സമൂഹവും ആചാരങ്ങളും അനുവദിച്ചിരുന്ന ഒന്നാണ് ശാപശൈലികൾ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ശാപശൈലിക്ക് ആരാധനക്രമപരമായൊരു പശ്ചാത്തലമുണ്ടെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ കാരുണ്യവും രക്ഷയും മനഃപൂർവ്വം നിരസിക്കുന്നവർക്കെതിരായിട്ടാണ് ഇവിടെ ആരാധനക്രമത്തിൽ ശാപശൈലികൾ ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദരും ക്രൈസ്തവരും എന്തിന് ഇന്ന് നമ്മുടെ ആരാധനക്രമത്തിൽ പ്രാർത്ഥനകളിൽ ശാപശൈലിയിലുള്ള സങ്കീർത്തനങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്, പ്രായോഗികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതിന് ഉദാഹരണമാണ് ഇന്നത്തെ മാതൃകാ സങ്കീർത്തനം 42 പിന്നെ 24. 24 കുറിച്ച് പറയാൻ കാരണം അത് എന്റെ ഓർമ്മയിൽ വളരെ സുവ്യക്തമാണ്, തെളിഞ്ഞു നിൽക്കുകയാണ്.
എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ, എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വൈപ്പു കർത്താവേ.
ഫാദർ ജോസഫ് മനക്കിലാണിത് ഗാനാവിഷ്കാരം ചെയ്തത്. ഈ സംഗീതത്തിന് ഈണം പകർന്നത് ജോബൻ ജോർജ് സംഗീത ജോഡികളാണ്. ശാപ സങ്കീർത്തനത്തിന് അല്ലെങ്കിൽ നീതിയുടെ സങ്കീർത്തനത്തിന് നല്ല മാതൃകയുമാണിത്. മറ്റൊരു വസ്തുത ബൈബിൾ പണ്ഡിതന്മാർ വെളിപ്പെടുത്തി തരുന്നത്, പുതിയ നിയമഗ്രന്ഥങ്ങളും ശാപശൈലിയുടെ പ്രയോഗങ്ങളിൽ നിന്നും തീർത്തും വിമുക്തമല്ല എന്ന സത്യമാണ്. ഫലം തരാത്ത അത്തിമരത്തെ ക്രിസ്തു ശപിക്കുന്നതും വിശ്വസിക്കാത്ത പട്ടണങ്ങൾക്കും സമ്പന്നർക്കും ഫരീസയർക്കും നിയമപ്രമാണികൾക്കും തന്നെ ഒറ്റിക്കൊടുക്കുന്നവർക്കും ശാപം ദുരിതം എന്ന് പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധേയമാണ്, സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്തു വീണ്ടും പറയുന്നു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്ന അവിടുത്തെ ശാപശരങ്ങൾ പുതിയ നിയമത്തിലുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടും മനുഷ്യൻ ആഗ്രഹിക്കുന്ന നീതിയും സത്യവുമാണ് അത് വെളിപ്പെടുത്തി തരുന്നത്. അതിനായി സകല നീതിയുടെയും സത്യം തന്നെയുമായ ദൈവത്തിൽ മനുഷ്യൻ ആശ്രയിക്കുന്നു, മനുഷ്യൻ പ്രത്യാശയർപ്പിക്കുന്നു, മനുഷ്യൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. അങ്ങനെ അതിതീവ്രമായ തിന്മയുടെ അല്ലെങ്കിൽ പ്രതികാരത്തിന്റെ വികാരത്തിൽ നിന്ന് പോലും ഉതിരുന്ന അല്ലെങ്കിൽ ഉണരുന്ന ദൈവീക ശരണത്തിന്റെ ദൈവത്തിലുള്ള പ്രത്യാശയുടെ വികാരങ്ങൾ മനസ്സിലാക്കാനായിട്ട് നീതിയുടെ സങ്കീർത്തനങ്ങളെ അല്ലെങ്കിൽ ശാപ സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള പഠനം നമുക്ക് വീണ്ടും അടുത്ത പ്രക്ഷേപണത്തിൽ തുടരാം.
രാവും പകലും തിരുസന്നിധിയിൽ അപദാനങ്ങൾ പാടിയിടും, കിന്നര വീണകൾ മീട്ടും ഞാൻ, കീർത്തനമെന്നുമുയർത്തും ഞാൻ, നീയാണൻ ദൈവം. രാവും പകലും തിരുസന്നിധിയിൽ അപദാനങ്ങൾ പാടിയിടും, കിന്നര വീണകൾ മീട്ടും ഞാൻ, കീർത്തനമെന്നുമുയർത്തും ഞാൻ, നീയാണൻ ദൈവം. ഉന്നതനാ യാഹേനിൻ സന്നിധി എന്ന ഭയം, ഉന്നതനാ യാഹേനിൻ സന്നിധി എന്ന ഭയം, കരുണാമയനാം കർത്താവെന്നുടെ തണലും തുണയും പരിചയുമേ, ആശ്രയമരുളും ഗിരിനിരയും ആകുലമകലും തിരുദയയും, നീയാണൻ ദൈവം. കരുണാമയനാം കർത്താവെന്നുടെ തണലും തുണയും പരിചയുമേ, ആശ്രയമരുളും ഗിരിനിരയും ആകുലമകലും തിരുദയയും, നീയാണൻ ദൈവം. ഉന്നതനാ യാഹേനിൻ സന്നിധി എന്ന ഭയം, ഉന്നതനാ യാഹേനിൻ സന്നിധി എന്ന ഭയം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. നീതിയുടെ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണവും ദൈവം മനുഷ്യരെ ശപിക്കുമോ എന്ന ചിന്തകളും നമുക്കിനി വീണ്ടും അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.